പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുഗമിച്ചുള്ള നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ്. ഗലീലി തടാകത്തിൽ മീൻപിടിച്ചിരുന്ന പത്രോസിനെയും സഹോദരൻ അന്ത്രയോസിനെയും സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും ശിഷ്യന്മാരായി തിരഞ്ഞെടുത്ത യേശു എങ്ങനെയാണ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്നതിനെക്കുറിച്ച് സുവിശേഷകന്മാർ വ്യത്യസ്ത ചിത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശു ആദ്യമേ ചെയ്യുന്നത് ഒരു തൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗം, താൻ വളർന്നു വന്ന തൻ്റെ തന്നെ പട്ടണമായ നസ്രത്തിലെ സിനഗോഗിൽ ചെയ്യുകയായിരുന്നു. നസ്രത്തിലെ യേശുവിൻ്റെ പ്രസംഗം, ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ, തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിൻ്റെ ഒരു സൂചനയായി ലൂക്ക അവതരിപ്പിക്കുകയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്നും ആ സുവിശേഷം വിമോചനത്തിൻ്റെ സദ്വാർത്തയാണെന്നും നസ്രത്തിൽ വെച്ച് യേശു പ്രഖ്യാപിച്ചു. ഇനി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഏതാണ് യേശുവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം? നമ്മൾ സാധാരണ ബൈബിൾ ക്വിസിന് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമേത്? സാധാരണഗതിയിൽ അതിന് ഉത്തരം പറയുക, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ അനുഗമിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ യേശു അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കിയതാണ് ആദ്യത്തെ അത്ഭുതമെന്ന്. ഇത് യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:11 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ ക്രമമാണ് സ്വീകരിക്കുന്നത്. ആദ്യത്തെ അത്ഭുതം കാനായിലെ സംഭവമായിരിക്കും. പക്ഷേ മറ്റ് സുവിശേഷങ്ങൾ മറ്റു വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആദ്യമേ വരുന്നത് ദീർഘമായൊരു പ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണമെന്നോ മലയിലെ പ്രസംഗമെന്നോ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന പ്രഭാഷണം. അതിനുശേഷം മത്തായി എടുത്ത് അവതരിപ്പിക്കുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിലാണെങ്കിൽ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതിന് മാർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്ന് മുൻകൂറായി ഒരു ചുരുക്കി പറയുന്ന ഹ്രസ്വരൂപത്തിൽ സംഗ്രഹിച്ച് പറയുന്ന അത് മത്തായിയുടെ സുവിശേഷത്തിലും കാണും. അതേസമയം മർക്കോസ് എഴുതിയ സുവിശേഷമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഒരു വിശാജുബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്. അതുതന്നെയാണ് ലൂക്കായും എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സംഭവമാണ് ഇന്ന് പഠന വിഷയമാക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്ക് ആദ്യമേ അതൊന്ന് വായിക്കാം. അതിനുശേഷം വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1:21-28 വാക്യങ്ങൾ: അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയ ഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത്, അധികാരത്തോടുകൂടിയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. മർക്കോസും മർക്കോസിനനുഗമിച്ച് ലൂക്കായും രേഖപ്പെടുത്തുന്ന സംഭവമാണിത്. യേശു ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു, അഥവാ പിശാചിനെ ഒഴിപ്പിച്ച് സൗഖ്യം നൽകുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല ഒരു പങ്ക് അത്ഭുത പ്രവർത്തനങ്ങളായിരുന്നു. അത് അത്ഭുതകരമായ രോഗശാന്തിയും അത്ഭുതകരമായ രോഗശാന്തിയോടൊപ്പം അത്ഭുതകരമായി പിശാചുക്കളെ ബഹിഷ്കരിക്കലും യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖ്യ ഘടകമായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിക്കുന്ന ഒരു പ്രസംഗത്തിൽ പത്രോസ് കൊർണേലിയസിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ പ്രവർത്തനത്തെ ചുരുക്കമായി സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 37-ാം വാക്യം ആമുഖമായിട്ട് കാണും. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. കൊർനേലിയസിൻ്റെ വീട്ടിൽ വെച്ച് പത്രോസ് നടത്തുന്ന പ്രസംഗമാണിത്. നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ശക്തി ആർജിച്ചവൻ, നന്മ പ്രവർത്തിച്ചുകൊണ്ട് ചുറ്റി നടന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ നന്മ പ്രവർത്തികൾ? അതിൻ്റെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ, ഒരു സംഗ്രഹം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. അവൻ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തി. അപ്പോൾ സുഖപ്പെടുത്തൽ, അതും പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള സുഖപ്പെടുത്തൽ യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖ്യ ഘടകമായിരുന്നുവെന്ന് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ സമാനമായ ഒരു പരാമർശം നമ്മൾ കാണും. 24-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ജെറൂസലമിലെ പരാജയത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വിഷാദമഗ്നരായ മ്ലാനവദനരായ രണ്ട് ശിഷ്യന്മാരുടെ കഥ. ലൂക്ക 24-ാമത്തെ അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ വിഷാദിച്ച് തർക്കിച്ച് വാദിച്ച് ഉത്തരം കണ്ടെത്താതെ മ്ലാനവദനരായി നിൽക്കുമ്പോൾ അപരിചിതനായി കടന്നു വന്ന യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്? അതിന് അവർ കൊടുക്കുന്ന മറുപടി ഇതാണ്. 19-ാമത്തെ വാക്യം, നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. അങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തിന് ശേഷവും ഓർമ്മിക്കുന്നത്. ശക്തനായ പ്രവാചകൻ, അവൻ ശക്തി പ്രകടമാക്കിയത് ഈ ഇപ്രകാരമുള്ള അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയാണ്. മുഖ്യമായിട്ട് ഈ അത്ഭുത പ്രവർത്തനങ്ങളിൽ നല്ല ഒരു പങ്ക് യേശു നടത്തിയ പിശാചു ബഹിഷ്കരണമായിരുന്നു. അപ്പോൾ പിശാചു ബഹിഷ്കരണം യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഘടകമായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ നമ്മൾ കാണും. അതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് മർക്കോസ് ഈ ആദ്യ സംഭവം തന്നെ രേഖപ്പെടുത്തുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് മുമ്പേ യേശു പിശാചുക്കളുടെ തലവനായ സാത്താനെ പരാജയപ്പെടുത്തിയതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങൾ മരുഭൂമിയിലെ പ്രലോഭനങ്ങളിൽ യേശു നേടിയ വിജയം സാത്താൻ്റെ മേലും നേടിയ വിജയമായിരുന്നു. ആ വിജയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യേശു പിന്നീട് അത്ഭുതകരമായി രോഗശാന്തി നൽകുന്നതും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതും. അതിൻ്റെ ഒരു മാതൃക നമ്മളിവിടെ കാണുകയാണ്. ഇനി ഈ വിവരണത്തിലേക്ക് അല്പം ഒന്ന് അടുത്തു വരാനായിട്ട് നോക്കാം. അവർ കഫർനാമിൽ എത്തി. ഇനി അങ്ങോട്ട് യേശുവിൻ്റെ പ്രവർത്തന മണ്ഡലം കഫർനാമായിരിക്കും. അവൻ നസറത്ത് വിട്ടു, ബേത്സൈദ ജൂലിയായിൽ വാസമുറപ്പിച്ചിരുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും കൂട്ടി സഹോദരന്മാരായിരുന്ന യാക്കോബിനെയും യോഹന്നാനെയും ശിഷ്യന്മാരായി സ്വീകരിച്ചു. ഈ ചെറിയ ശിഷ്യ സമൂഹവുമായി യേശു കഫർനാമിലേക്ക് വരികയാണ്. കഫർനാം അന്നത്തെ ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായിരുന്നു. ഗലീലി തടാകത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് തീരത്തുള്ള സാമാന്യം വലിയ ഒരു നഗരം. അനേകം രാജപാതകൾ അതിലെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡമാസ്കസിലേക്കും പിന്നീട് അസീറിയയിലേക്കുമൊക്കെ പോകുന്ന വലിയ രാജപാത കഫർനാമിലൂടെ കടന്നാണ് പോകുന്നത്. തിരക്കുള്ള ഒരു പട്ടണമായിരുന്നു കഫർനാം. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിന്ന് കാണും. പത്രോസ് ജീവിച്ചിരുന്ന വീടിൻ്റെ മുകളിൽ പണിയപ്പെട്ടിരുന്നൊരു ദേവാലയം ഇന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളും അത് പുതുക്കിപ്പണിതിൻ്റെ അവശിഷ്ടങ്ങളും നമ്മൾ ഇന്ന് കഫർനാമിൽ കാണാൻ സാധിക്കും. അവർ കഫർനാമിൽ എത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. കഫർനാം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഓർക്കുക, കഫർ നാഹൂം എന്നാണ്. നാഹൂമിൻ്റെ ഗ്രാമം അഥവാ നാഹൂമിൻ്റെ പട്ടണം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. യഹൂദർക്ക് വിശ്രമ ദിവസമാണ് സാബത്ത്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്, 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചുവെന്ന്. അങ്ങനെ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അതാണ് സാബത്ത് ദിവസം. ആ ദിവസം വിശുദ്ധമായ എല്ലാവരും ആചരിക്കണം, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരണം, അന്ന് കഠിനമായ അധ്വാനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ സാബത്തിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞതാണ്. സാബത്ത് ദിവസം യഹൂദരെല്ലാവരും പ്രാർത്ഥനാലയങ്ങൾ സമ്മേളിക്കുമായിരുന്നു. അവർ സിനഗോഗിൽ പ്രവേശിച്ചു. സിനഗോഗ് പ്രാർത്ഥനയുടെ ആലയമാണ്. നമുക്കറിയാം, പ്രവാസകാലം മുതൽ ഇങ്ങോട്ട് യഹൂദർ പ്രാർത്ഥിക്കാനായി സമ്മേളിച്ചിരുന്ന സ്ഥലങ്ങളെ, അവന് വേണ്ടി പണിത ആലയങ്ങളെ സിനഗോഗുകൾ എന്നാണ് വിളിച്ചിരുന്നത്. സിനഗോഗിൽ പ്രവേശിച്ചു. സിനഗോഗിൽ പ്രവേശിച്ച് അവൻ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കാൻ വരുന്നു. സിനഗോഗ് പ്രാർത്ഥനയുടെ ഭാഗമായി ഒരു പ്രബോധനവും ഉണ്ടാകും. സിനഗോഗിൽ ആമുഖ പ്രാർത്ഥനകളുണ്ട്. അതിനുശേഷം നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നുള്ള വായനകളുണ്ട്. ആ വായനകൾക്ക് ശേഷം ഒരു വ്യാഖ്യാനം, വചനം വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രഭാഷണം ഉണ്ടാകും. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിൽ ഒരു സിനഗോഗ് ശുശ്രൂഷയുടെ ചിത്രീകരണം നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യോക്യ, പിസീദിയയിലെ അന്ത്യോക്യയിലെത്തിയ പൗലോസും ബാർണബാസും അവിടുത്തെ സിനഗോഗിൽ ചെന്നു. 13-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി. നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു: സഹോദരന്മാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ടാംഗ്യം കാണിച്ച് പറഞ്ഞു. അപ്പോഴ് സിനഗോഗ് അധികാരിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സിനഗോഗിൽ പ്രസംഗിക്കുക, അത് ഏതു യഹൂദനും അനുവദനീയമായിരുന്നു. യേശു ധാരാളം തവണ സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നതായിട്ട് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാബത്ത് ദിവസം നസറത്തിൽ പ്രസംഗിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ കഫർനാമിൽ യേശു വന്ന് സിനഗോഗിൽ പ്രവേശിച്ചു. അവിടെ അവൻ പഠിപ്പിച്ചു. ഈ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. രണ്ട് തവണ പറയുന്നുണ്ട് യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച്. 22-ാമത്തെ വാക്യം: അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. വീണ്ടും 27-ാമത്തെ വാക്യത്തിൽ: എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള ഒരു പുതിയ പ്രബോധനമോ? യേശു കൊണ്ടുവരുന്ന പ്രബോധനം, യേശുവിൻ്റെ പഠിപ്പിക്കൽ, അത് അസാധാരണമായിരുന്നു. ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കൽ, യേശുവിൻ്റെ പ്രബോധനം. അധികാരമുള്ളവനെ പോലെ പറയുന്നു, നിയമജ്ഞരെ പോലെയല്ല. നിയമജ്ഞർ മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ, കേട്ടറിഞ്ഞ കാര്യങ്ങൾ, അധികാരികളുടെ അല്ലെങ്കിൽ തങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഗുരുക്കന്മാരുടെയും റബ്ബിമാരുടെയും ലിഖിതങ്ങളെ ആസ്പദമാക്കി ഉദ്ധരണികളുടെ സഹായത്തോടുകൂടി പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു നിയമജ്ഞന്മാർ ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. യേശുവിൻ്റെ പ്രബോധനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് യേശു പഠിപ്പിച്ചതെന്ന് മർക്കോസ് ഇവിടെ പറയുന്നില്ല. എന്താണ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആ പഠനത്തിൻ്റെ പ്രസക്തി, ആ പഠനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, ആ പഠനത്തിൽ പ്രകടമായ അധികാരം, ശക്തി, ഇതൊക്കെയാണ് മർക്കോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അധികാരത്തോടു കൂടിയുള്ള പ്രബോധനം. അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചതിന് ശേഷം ആ വചനം എപ്രകാരമാണ് പ്രാവർത്തികമാക്കിയത്, ആ വചനം സമൂഹത്തിൽ, കേൾവിക്കാരിൽ എന്ത് ചലനങ്ങൾ സൃഷ്ടിച്ചു, എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു, ആ വചനത്തിൻ്റെ ഫലം എന്തായിരുന്നു, പ്രവർത്തനം എന്തായിരുന്നു, അതാണ് മർക്കോസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടന്നു വന്നതല്ല, യേശു വരുന്നതിന് മുമ്പ് തന്നെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥനാലയത്തിലാണ് വരുന്നത്. അപ്പോഴാദ്യമായിട്ട് വരുന്നതാണോ നമുക്കറിയില്ല. പക്ഷേ ഈ വചനത്തിൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ ഒരുപക്ഷേ ഈ വ്യക്തി നിരന്തരമായി അവിടെ വന്നുകൊണ്ടിരുന്നവനാവാം. അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി വളരെ ശാന്തനായി സമാധാനത്തോടുകൂടി സിനഗോഗിലിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിൽ പോകുന്ന പിശാച്, പള്ളിയിൽ പോയി ശാന്തനായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നൊരു പിശാച്. അവൻ ആർക്കും ഒരു ശല്യം ചെയ്യുന്നില്ല, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു, കൃത്യമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, മടങ്ങിപ്പോകുന്നു. അവനെ ആരും തിരിച്ചറിയുന്നില്ല, അവൻ ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ല. യേശു കടന്നു വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇതുവരെ ശാന്തനായിരുന്ന വ്യക്തി, പിശാചു ബാധിതൻ, യേശുവിനെ കാണുമ്പോൾ, യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവൻ്റെ തനി സ്വഭാവം പ്രകടമാക്കുകയാണ്. അപ്പോൾ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഥവാ മുമ്പിലും പുറകിലും വെച്ചിരിക്കുന്ന വചനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ മധ്യത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി, അവൻ്റെ ആ അശുദ്ധാത്മാവിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതായി എടുത്തു പറയുന്നു. അവൻ അലറി, അലറൽ, വിളിക്കൽ, ഒച്ച വയ്ക്കൽ, അത് ഒരു അശുദ്ധാത്മാവിൻ്റെ, പിശാചുബാധിതൻ്റെ അഥവാ പിശാചിൻ്റെ സ്വഭാവമായി എടുത്തു കാണിക്കുകയാണ്. അവൻ അലറി. എന്താണ് അലറുന്നത്? നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ് ഇവിടെ. ആദ്യമേ ഈ വ്യക്തി അഥവാ ഈ വ്യക്തിയുടെ സംസാരിക്കുന്ന അശുദ്ധാത്മാവ് അറിവുള്ള വ്യക്തിയാണ്. അസാധാരണമായ അറിവിന്റെ ഉടമയാണ് ഈ അശുദ്ധാത്മാവ്. ആദ്യമേ യേശുവിനെ അറിയാം. യേശു നസറത്തുകാരനാണെന്ന് ഇരിക്കുന്നത് നസറായനാണെന്നും നസറത്തുകാരനാണെന്നും യേശു നാടവന് പേരെന്നും അവനറിയാം.